star, mango, tree.
ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണ വിൻഡോസിൻ്റെ പുതിയ വേർഷനെ പറ്റിയാണ്. സോ ഒരു മാസം മുമ്പ് അല്ലെങ്കിൽ വേണ്ട ഒരാഴ്ച മുമ്പെങ്കിലും എൻ്റെ അടുത്ത് വിൻഡോസ് 11 എന്ന് പറയേണ്ടൊരു സംഗതി ഉണ്ട്. അത് ഇറങ്ങാൻ പോകുകയെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ വിശ്വസിക്കത്തില്ലായിരുന്നു. കാര്യം വിൻഡോസ് പണ്ട് മുതലേ ഇതേക്ക് പറയുന്നത് വിൻഡോസ് 10 ആണ് ലാസ്റ്റ് വേർഷൻ, ഇതിനിയിപ്പോൾ ഞങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ പെട്ടെന്ന് ഒരു കുറച്ച് സ്ക്രീൻഷോട്ട്സ് ലീക്കാവാൻ തുടങ്ങി. ഒരു 1-2 ആഴ്ച മുമ്പേ സ്ക്രീൻഷോട്ട്സൊക്കെ ലീക്കാവാൻ തുടങ്ങി. അപ്പോഴും നമുക്ക് ഇതേ കണക്ക്, ഇതിന് മുമ്പ് നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. ഈ സ്ക്രീൻഷോട്ടുകൾ നമുക്കങ്ങനെ വിശ്വസിക്കാൻ ഒക്കാത്തൊരു കാര്യമാണ്. കാരണം ഇത് ഫോട്ടോഷോപ്പ് ചെയ്യാൻ അങ്ങനെ വല്ല കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് ഇതിൽ ആളുകൾ വലിയ രീതിയിൽ വിശ്വാസമൊന്നും കൊടുത്തില്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് മെനഞ്ഞാണ് ഒരു ISO ഫയൽ ലീക്കായി. ആ ISO ഫയൽ എന്ന് പറയുന്നത് ആക്ച്വലി അവരുടെ ഡെവലപ്മെൻറ്റ് ടീം, മൈക്രോസോഫ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് ടീം ഇപ്പം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന വിൻഡോസ് 11 ISO ആയിരുന്നു. ISO ഫയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ DVD തന്നെ പണ്ട് ഈ വിൻഡോസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉപയോഗിക്കത്തില്ലേ, അതിൻ്റെ അകത്തുള്ള ആ ഒരു ഫയൽ, ആ ഫയലിനെ പറയുന്നതാണ് ISO ഫയൽ എന്ന്. അത് ISO ഫയലാണ് നമ്മൾ പിന്നെ റൈറ്റ് ചെയ്യുന്നത് ഈ ഡിസ്കിലോട്ട്. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പ്യൂട്ടറിലോട്ട് ഇൻസ്റ്റാൾ ആവുന്നത്. സോ ഇത് ലീക്കായി. അങ്ങനെ പല ടെക് യൂട്യൂബേഴ്സും അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വർക്കിംഗ് ആണ്, സാധനം വർക്കിംഗ് ആണ്. പക്ഷേ അത് നമ്മൾ വിചാരിക്കുന്ന കണക്കുള്ള ഒരു അപ്ഗ്രേഡെന്ന് പറയാൻ ഒക്കത്തില്ല, ഒരു ഗ്ലോറിഫൈഡ് അപ്ഡേറ്റ് എന്ന് പറയാനൊക്കത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പിന്നിലുള്ള ഒരു സ്റ്റോറിയുണ്ട്. ഒരു 1.5 വർഷം മുമ്പ് വിൻഡോസ് X എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ. ഇതെന്ന് പറയുന്നത് ടച്ച് ഇൻ്റർഫേസ് ഉള്ള എല്ലാ ഡിവൈസസും, ഇപ്പോൾ ടാബ്ലറ്റ്, ടച്ച് ഇൻ്റർഫേസ് ഉള്ള വിൻഡോസ് PC, അങ്ങനെയൊക്കെ ഉള്ള നെറ്റ്ബുക്ക്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾക്കായിട്ട് അവരൊരു ലൈറ്റ് വേർഷൻ, വിൻഡോസിൻ്റെ തന്നെ ലൈറ്റ് വേർഷൻ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതിന് സെപ്പറേറ്റ് ഒരു ഇൻ്റർഫേസും ബാക്കി എല്ലാം അവർ പണിത് റെഡിയാക്കിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ Chrome OS എന്ന് പറഞ്ഞ സംഭവം ഈ നെറ്റ്ബുക്ക് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പിടിച്ചടക്കി വെച്ചേക്കുകയാണ്. തൊടാനൊക്കത്തില്ല, മൈക്രോസോഫ്റ്റിനെ തൊടാനൊക്കത്തില്ല. പിന്നെ അല്ലാതെ നമ്മൾ ടാബ്ലറ്റ്സും എല്ലാം വരുമ്പോൾ ആൻഡ്രോയിഡ് തന്നെയാണ് നല്ലത്. ഇപ്പോൾ തന്നെ സാംസങ്ങിൻ്റെ എടുത്ത് കഴിഞ്ഞാൽ സാംസങ് ടെക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് സിസ്റ്റം കണക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് ആളുകൾ പൊതുവേ അതിലോട്ട് വലിയ രീതിയിൽ അട്രാക്റ്റഡ് ആയില്ല. ഇതിപ്പം ഇത്രയും റീസെർച്ചും ചെയ്തു, കുറേ UI ഇമ്പ്രൂവ്മെൻസും എല്ലാം കൊണ്ടുവന്നു, എല്ലാം ഇങ്ങനെ ഒരു സൈഡിൽ ഇരിക്കുക. പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പം മൈക്രോസോഫ്റ്റ് ചെയ്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇന്നോവേഷൻസ് എല്ലാം കൂടെ വിൻഡോസ് 10 എടുത്തിട്ട ശേഷം അതിനെ വിൻഡോസ് 11 എന്നാൽ കിട്ടും. അതാണ് സംഭവിച്ചത്. കാരണം വിൻഡോസ് 6 നമ്മൾ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളുമാണ് ഇതിൽ വന്നിരിക്കുന്നത്. എക്സ്ട്രാ ആയിട്ട് അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. ഇതിലാകെക്കൂടെ പുതിയതായിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ സ്റ്റാർട്ട് മെനു യൂഷ്വലി ഒരു സൈഡിലോട്ടായിട്ടില്ലേ കിടക്കുന്നത്, നമ്മൾ ശ്രദ്ധിച്ചറിയാം. പണ്ടേ സൈഡിൽ പോയിട്ടാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇതിപ്പം നടുക്കാണ്, ഐക്കൺസ് എല്ലാം നടുക്കായിട്ടാണ് വരുന്നത്. അത് പിന്നെ അതിൻ്റെ ഇൻ്റർഫേസിൻ്റെ അത് ടോട്ടലി ഒരു ഫ്ലാറ്റ് ലുക്കാണ്. പിന്നെ വിൻഡോസ് സ്റ്റോർ ടോട്ടലി മാറി. വിൻഡോസ് സ്റ്റോർ ഇപ്പോൾ പഴയ നമ്മളുടെ പ്ലേ സ്റ്റോർ കണക്കുമല്ല, അതിലും കൂടുതൽ ഭയങ്കര കളർഫുള്ളും ബാക്കി എല്ലാം ആക്കി സെറ്റ് ചെയ്ത് വെച്ചേക്കെയാണ്. പിന്നെ അല്ലാതെ വേറെ കുറച്ച് ഡെവലപ്മെൻറ്റ്സ് സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ നമ്മുടെ ടെർമിനൽ വെച്ചിട്ട് നമുക്ക് പ്രോഗ്രാംസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ നമ്മളുടെ വിൻഡോസ് 11 ഡിഫോൾട്ടായിട്ടുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ വലുതായിട്ട് അവിടെ ഇവിടെയും ചെറിയ ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ള അല്ലാതെ വലിയൊരു അപ്ഡേറ്റ് ഒന്നും ഇതല്ല. സോ മേ ബി ഇതൊരു ഫ്രീ അപ്ഡേറ്റ് ആയിരിക്കും. ഇതിന് പിന്നിലുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ മാക്കോസും ആൻഡ്രോയിഡും എല്ലാം ഇടയ്ക്കിടയ്ക്ക് വെച്ച് അപ്ഡേറ്റ്സ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ചേഞ്ച് ആണ് ആളുകൾക്ക്. വിൻഡോസിൽ അങ്ങനെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് അതൊരു എന്താ പറയുക, ഒരു കുറേ നാൾ ഒരേ ലുക്കിലുള്ള സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നും. അത് മാറ്റാൻ വേണ്ടി കൂടി ഇതൊരു ഉപകാരമായിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യണമൊന്നും ഇല്ല. ഇത് മിക്കവാറും ഒരു ഓപ്ഷണൽ അപ്ഡേറ്റ് ആയിരിക്കാനാണ് സാധ്യത. നമ്മൾ കുറേ നാൾ നമ്മളെ വിൻഡോസ് 10 നമുക്ക് യൂസ് ചെയ്ത് കൊണ്ടുപോകാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയാണ് എന്തായാലും ഒഫീഷ്യലി June 24 ഇതവർ അപ്ഡേറ്റ് ചെയ്യാതിരുന്നതാണ്. അപ്ഡേറ്റ് റിലീസൊക്കെ ചെയ്ത് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു പ്രസ് റിലീസൊക്കെ ചെയ്യാതിരുന്നതാണ്. പക്ഷേ അതിന് മുമ്പ് തന്നെ ലീക്കായതുകൊണ്ട് ഇനിയിപ്പോൾ അവരുടെ റിലീസ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇപ്പോൾ ഇറങ്ങിയേക്കുന്ന പിന്നെ ഒരു വളരെ വളരെ ബെറ്റ അല്ല ആൽഫ വേർഷനാണ്. അപ്പം അതിൻ്റെ തന്നെ ഇനി കുറേ അപ്ഡേറ്റ്സ് ഇങ്ങനെ വന്നു ഏതാണ്ട് ചിലപ്പോൾ അടുത്ത വർഷമാവും പക്ക ഒരു സ്റ്റേബിളായിട്ടുള്ള റിലീസ് ചിലപ്പോൾ വരാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഉള്ള ഈ പ്രോഡക്റ്റിനെ നമ്മൾ അങ്ങനെ ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ വലിയ രീതിയിൽ നമ്മൾ ഇമ്പ്രസ്ഡ് ആവേണ്ട കാര്യമില്ല. പക്ഷേ ഇങ്ങനെ ഒരു ന്യൂസ് ഉണ്ട്, വിൻഡോസ് 11 എന്ന് പറഞ്ഞ ഒരു പുതിയ OS വരെയാണ്. സോ നിങ്ങൾക്ക് അടുത്ത വർഷം, ചിലപ്പം ഈ വർഷം തന്നെ ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു അപ്ഡേറ്റ് കിട്ടും. സിസ്റ്റത്തിൻ്റെ ലുക്കെല്ലാം മാറും. ഇപ്പം മാക്കോസൊക്കെ യൂസ് ചെയ്യുന്നവർ നമ്മളെ കുറച്ച് പുച്ഛിക്കുന്നുണ്ടെങ്കിൽ പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് ലുക്കൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് അല്പം കൂടെ ഡയലോഗൊക്കെ അടിക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. കാര്യം ഞാൻ നമ്മളെന്ന് പറയാൻ കാര്യം മോസ്റ്റ്ലി മിക്ക ആളുകളും ഇവിടെ യൂസ് ചെയ്യുന്നത് വിൻഡോസ് തന്നെയാണ്. പുറത്ത് അങ്ങനെയല്ല കേട്ടോ, യു എസിലും ബാക്കിയുള്ളിടത്തും മാക് ഓയസിന് ഒരു വലിയൊരു ഫോളോയിങ് തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുമായിട്ട് പിടിച്ചു നിൽക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതേ കണക്കുള്ള പുതിയ പരിപാടികൾ ഇറക്കിയേ പറ്റൂ. വിൻഡോസ് നമ്മളുടെ ഇവിടെ അങ്ങനെ സീനില്ലല്ലോ. അതാണ് എൻ്റെ കൂടെ ലിനക്സ് ഇടയ്ക്കിടയ്ക്ക് വെച്ച് ഓരോ വർഷവും പുതിയ പുതിയ വേർഷൻസ് ഇറക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് നല്ലൊരു ചേഞ്ചാണ്, പക്ഷേ നമ്മൾ വിചാരിച്ച അത്ര വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് അല്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. എന്തായാലും ഇതിൻ്റെ കുറച്ച് സ്ക്രീൻഷോട്ടും ബാക്കി കാര്യങ്ങളും എല്ലാം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു പോസ്റ്റായിട്ടിടാം. ഈ പോഡ്കാസ്റ്റിൻ്റെ തന്നെ പോസ്റ്റിൻ്റെ കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു കാരസലായിട്ട് അതും കൂടെ ഞാൻ ഇടാൻ നോക്കാം. എന്തായാലും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങളവിടെ വരിക, നിങ്ങളുടെ ഫീഡ്ബാക്കും ബാക്കി കാര്യങ്ങളും എല്ലാം പറയുക. പിന്നെ സ്പോട്ടിഫൈയുടെ ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്ന ആ ഒരു പുതിയ ആപ്പ് ഉണ്ടല്ലോ, ആ ആപ്പ് ബന്ധപ്പെട്ട് എന്തെങ്കിലും ലിങ്കോ വല്ലതും എനിക്ക് ഒപ്പിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഞാൻ അതും കൂടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങളതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഇൻസ്റ്റാഗ്രാം വഴി അറിയിക്കുക. എന്തായാലും ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.